ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹക്കിം കൂട്ടായി. പ്രധാന വാർത്തകൾ. മധ്യവേനൽ അവധി കഴിഞ്ഞ് സംസ്ഥാനത്തെ വിദ്യാലയങ്ങൾ ഇന്ന് തുറക്കും. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം രാവിലെ എറണാകുളം എളമക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. 18-ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നാളെ. ആന്ധ്രാപ്രദേശിലെയും ഒഡീഷയിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പുള്ള വോട്ടെണ്ണലും ഇതോടൊപ്പം. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ കോടതി മറ്റന്നാൾ വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ വെസ്റ്റ്ഇൻഡീസിന് ജയം. നമീബിയയ്ക്കെതിരെ ഒമാന് ബാറ്റിംഗ്. വാർത്തകൾ വിശദമായി. മധ്യവേനൽ അവധി കഴിഞ്ഞ് സംസ്ഥാനത്തെ വിദ്യാലയങ്ങൾ ഇന്ന് തുറക്കും. പ്രവേശനോത്സവത്തിനായി വിദ്യാലയങ്ങളെല്ലാം ഒരുങ്ങിക്കഴിഞ്ഞു. ഡെസ്ക് റിപ്പോർട്ട്.
പുതിയ അധ്യയന വർഷത്തിന്റെ തുടക്കം പഠനോത്സവമാക്കി മാറ്റി അറിവിലൂടെ ലോകത്തിന്റെ സൌന്ദര്യം ആസ്വദിക്കാമെന്ന സന്ദേശവുമായാണ് വിദ്യാഭ്യാസ വകുപ്പ് ഇക്കുറി പ്രവേശനോത്സവത്തിൽ വിദ്യാർത്ഥികളെ വരവേൽക്കുന്നത്. വിദ്യാർത്ഥികൾ ഇക്കുറി ഒന്നാം ക്ലാസ്സിലേക്കെത്തും. പ്രവേശനോത്സവത്തിന് മുന്നോടിയായി ശുചിത്വ മിഷന്റെ നേതൃത്വത്തിൽ സ്കൂളുകളിലെ ശുചീകരണവും മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ സ്കൂൾ വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധനയും ഉൾപ്പെടെ സജ്ജീകരണങ്ങൾ പൂർത്തിയാക്കി. പാഠ്യപദ്ധതി പരിഷ്കരണവും മൂല്യനിർണയത്തിലെ മാറ്റങ്ങളുമെല്ലാം ഈ അധ്യയന വർഷത്തെ വേറിട്ട് നിർത്തുന്നു. സംസ്ഥാനത്തെ 80,000 അധ്യാപകർക്ക് നിർമ്മിത ബുദ്ധിയുൾപ്പെടെ അതിനൂതന സാങ്കേതിക വിദ്യകളിൽ പരിശീലനം നൽകി തുടങ്ങിയതും ശ്രദ്ധേയം. പുതിയ കാലത്തിലേക്ക് ചുവടുവയ്ക്കാൻ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുന്ന പഠനാന്തരീക്ഷത്തിലൂടെ ഭാവി തലമുറയുടെ സർഗശേഷിയും സാമൂഹ്യ മൂല്യങ്ങളും ഉറപ്പാക്കുന്നതാവട്ടെ ഈ പുതിയ തുടക്കം.
പുതിയ അധ്യയന വർഷത്തിന് തുടക്കം കുറിച്ച് 40 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ ഇന്നു മുതൽ സ്കൂളുകളിലേക്ക്. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം രാവിലെ എറണാകുളം എളമക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ മന്ത്രി പി രാജു, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തുടങ്ങിയവർ പങ്കെടുക്കും. ഉദ്ഘാടന ചടങ്ങിന് മുന്നോടിയായി മന്ത്രി വി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ ഒന്നാം ക്ലാസ്സിലെ കുട്ടികളെ സ്വീകരിക്കും. തുടർന്ന് പ്രവേശനോത്സവ ഗാനത്തിന്റെ ദൃശ്യാവിഷ്കാരവും നടക്കും. പ്രീ പ്രൈമറി തലത്തിൽ 1,34,000 വിദ്യാർത്ഥികളും പ്രൈമറിയിൽ 11,59,000 പേരും ഹൈസ്കൂളുകളിൽ 12,09,000 പേരും ഹയർ സെക്കൻഡറി രണ്ടാം വർഷത്തിൽ 3,83,000 പേരും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി രണ്ടാം വർഷത്തിൽ 28,113 വിദ്യാർത്ഥികളുമാണ് സ്കൂളുകളിൽ എത്തുന്നതെന്ന് മന്ത്രി വി ശിവൻകുട്ടി കൊച്ചിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇതിൽ ഗവൺമെന്റ് മേഖലയിൽ 11,19,000 വിദ്യാർത്ഥികളും എയ്ഡഡ് മേഖലയിൽ 20,30,000 വിദ്യാർത്ഥികളും അൺഎയ്ഡഡ് മേഖലയിൽ 2,99,000 വിദ്യാർത്ഥികളുമാണ് ഉള്ളത്. പാഠ്യപദ്ധതി പരിഷ്കരണത്തിന്റെ ഭാഗമായി സമഗ്ര പോർട്ടലിന്റെ പരിഷ്കരിച്ച രൂപമായ സമഗ്ര പ്ലസ് പോർട്ടൽ മന്ത്രി വി ശിവൻകുട്ടി എറണാകുളം എളമക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉദ്ഘാടനം ചെയ്തു. പുതിയ പാഠപുസ്തകങ്ങൾക്കനുസരിച്ച് 1, 3, 5, 7, 9 ക്ലാസുകളിലേക്ക് കയറ്റി തയ്യാറാക്കിയ സമഗ്ര പ്ലസിലൂടെ പുതിയൊരു ഡിജിറ്റൽ പഠനാനുഭവം പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാക്കുമെന്ന് മന്ത്രി പറഞ്ഞു. കുട്ടിയുടെ സ്വയം വിലയിരുത്തലിനും സ്വയം പഠനത്തിനും സഹായിക്കുന്ന തരത്തിൽ കുട്ടികൾക്ക് പ്രത്യേക പഠനമുറി സംവിധാനമാണ് സമഗ്ര പ്ലസിലൂടെ ഒരുക്കിയിരിക്കുന്നത്. മധ്യവേനൽ അവധി കഴിഞ്ഞ് സംസ്ഥാനത്തെ സർവകലാശാല പഠനവകുപ്പ് ും കോളേജുകളും ഇന്ന് തുറക്കും. പുതിയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി 4 വർഷ ബിരുദ കോഴ്സുകൾക്ക് ഈ അധ്യയന വർഷം തുടക്കം കുറിക്കുമെന്നതും പ്രത്യേകതയാണ്. 18-ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നാളെ. ആന്ധ്രാപ്രദേശിലെയും ഒഡീഷയിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെയും നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളുടെയും വോട്ടെണ്ണലും ഇതോടൊപ്പം നടക്കും. രാവിലെ 8-ന് വോട്ടെണ്ണൽ ആരംഭിക്കും. ഡെസ്ക് റിപ്പോർട്ട്.
വോട്ടെണ്ണൽ ട്രെൻഡുകളും ഫലങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെബ്സൈറ്റിലും വോട്ടർ ഹെൽപ്പ് ലൈൻ ആപ്പിലും ലഭ്യമാകുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ വോട്ടർ ഹെൽപ്പ് ലൈൻ ആപ്പ് ഡൌൺലോഡ് ചെയ്യാം. റിട്ടേണിംഗ് ഓഫീസർമാർക്കും കൌണ്ടിംഗ് ഏജന്റുമാർക്കുമായി കമ്മീഷൻ കൈപുസ്തകം പുറത്തിറക്കിയിട്ടുണ്ട്. അതും വെബ്സൈറ്റിൽ ലഭ്യമാണ്. വോട്ടെണ്ണൽ ക്രമീകരണങ്ങൾ, വോട്ടെണ്ണൽ നടപടിക്രമങ്ങൾ, ഇവിഎമ്മുകളുടെയും വിവിപാറ്റുകളുടെയും സംഭരണം എന്നിവയ്ക്ക് സമഗ്ര നിർദ്ദേശങ്ങൾ ഇതിനകം തന്നെ വെബ്സൈറ്റിൽ ലഭ്യമാണെന്നും കമ്മീഷൻ അറിയിച്ചു.
ഇന്ത്യ ബ്ലോക്ക് പാർട്ടികളുടെ പ്രതിനിധി സംഘം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ച് വോട്ടിംഗ് യന്ത്രത്തിലെ വോട്ടുകൾ എണ്ണുന്നതിന് മുമ്പായി പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണി അവയുടെ ഫലം പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടു. കോൺഗ്രസ് നേതാക്കളായ അഭിഷേക് മനു സിംഗ്വി, എസ്പി നേതാവ് രാം ഗോപാൽ യാദവ്, സിപിഐഎം നേതാവ് സീതാറാം യെച്ചൂരി, സിപിഐ നേതാവ് ഡി രാജ, ആപ്പ് നേതാവ് പങ്കജ് ഗുപ്ത എന്നിവർ ഉൾപ്പെട്ട സംഘമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ടത്. തപാൽ ബാലറ്റുകൾ ആദ്യം എണ്ണുന്നത് സംബന്ധിച്ച് നിയമപരമായ ചട്ടത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടെന്ന് പിന്നീട് ന്യൂഡൽഹിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ അഭിഷേക് മനുസിംഗ്വി പറഞ്ഞു. ഇത് 2019-ലും കമ്മീഷന്റെ മറ്റ് കത്തുകളിലും ആവർത്തിച്ചിട്ടുണ്ടെന്നും പ്രതിനിധി സംഘം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചതായും അദ്ദേഹം പറഞ്ഞു. അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രി പേമ ഖണ്ഡു ഗവർണർ ലഫ്റ്റനന്റ് ജനറൽ കീർത്തി പർണായിക്കിനെ ഇറ്റാനഗറിലെ രാജ്ഭവനിൽ സന്ദർശിച്ച് രാജി സമർപ്പിച്ചു. രാജി സ്വീകരിച്ച ഗവർണർ പുതിയ ഗവൺമെന്റ് സത്യപ്രതിജ്ഞ ചെയ്യുന്നതുവരെ തുടരാൻ ഖണ്ഡുവിനോടും മന്ത്രിസഭയോടും അഭ്യർത്ഥിച്ചു. അരുണാചൽ പ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി 46 സീറ്റുകൾ നേടി ഭരണം നിലനിർത്തിയിരുന്നു. ബിജെപിയിൽ വീണ്ടും വിശ്വാസം അർപ്പിച്ച അരുണാചൽ പ്രദേശിലെ ജനങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി പറഞ്ഞു. സംസ്ഥാനത്തിന്റെ വളർച്ചയ്ക്കായി കൂടുതൽ ഊർജ്ജസ്വലതയോടെ പാർട്ടി പ്രവർത്തിക്കുമെന്ന് സോഷ്യൽ മീഡിയ പോസ്റ്റിൽ മോദി അറിയിച്ചു. സിക്കിം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച സിക്കിം ക്രാന്തികാരി മോർച്ചയെയും മുഖ്യമന്ത്രി പ്രേംസിംഗ് തമാങ്ങിനെയും നരേന്ദ്രമോദി അഭിനന്ദിച്ചു. മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ റോസ് അവന്യൂ കോടതി മറ്റന്നാൾ വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. കെജ്രിവാളിനെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വേണമെന്ന ഇഡിയുടെ അപേക്ഷ പരിഗണിക്കുകയായിരുന്നു കോടതി. കീഴടങ്ങിയതിനുശേഷമാണ് കോടതി കെജ്രിവാളിനെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടത്. കീഴടങ്ങുന്നതിന് മുമ്പ് അദ്ദേഹം പാർട്ടി നേതാക്കളുമായും പ്രവർത്തകരുമായും ആശയവിനിമയം നടത്തുകയും ജനങ്ങളെ അഭിസംബോധന ചെയ്യുകയും ചെയ്തു. ഡൽഹി എക്സിക്യൂട്ടീവ് കുംഭകോണ കേസിൽ മാർച്ച് 21-നാണ് കെജ്രിവാളിനെ ഇഡി അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ മാസം 10-ന് ഇടക്കാല ജാമ്യം ലഭിച്ച അദ്ദേഹത്തോട് ഇന്നലെ തിഹാർ ജയിലിൽ കീഴടങ്ങാൻ ആവശ്യപ്പെട്ടിരുന്നു. 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ വെസ്റ്റ്ഇൻഡീസിന് ജയം. ഗയാനയിലെ പ്രൊവിഡൻസ് സ്റ്റേഡിയത്തിൽ 5 വിക്കറ്റിനാണ് വെസ്റ്റ്ഇൻഡീസ് പാപ്പുവ ഗിനിയെ പരാജയപ്പെടുത്തിയത്. നമീബിയക്കെതിരെ രാവിലെ മത്സരം ആരംഭിച്ച ഒമാന് ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ 4 വിക്കറ്റ് നഷ്ടമായി. ടോസ് നേടിയ നമീബിയ ഒമാനെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു. ഒടുവിൽ റിപ്പോർട്ട് ലഭിക്കുമ്പോൾ ഒമാൻ 10 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 60 റൺസ് എടുത്തിട്ടുണ്ട്. ഫ്രഞ്ച് ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ ഡബിൾസിൽ ഡോഹൻ ബൊപ്പണ്ണ മാത്യു എബ്ഡൻ സഖ്യം പ്രീക്വാർട്ടറിൽ പ്രവേശിച്ചു. പാരീസിൽ ബ്രസീലിയൻ താരത്തെയാണ് ഇന്ത്യ ഓസ്ട്രേലിയ സഖ്യം തകർത്തത്. പ്രീക്വാർട്ടറിൽ ബൊപ്പണ്ണ എബ്ഡൻ സഖ്യം ഇന്തോ മെക്സിക്കൻ ജോഡികളായ ശ്രീറാം ബാലാജിയെയും റയസ് പെരേല മാർട്ടിനെയും നേരിടും. FIH പ്രോ ലീഗ് ഹോക്കിയിൽ പുരുഷ വനിതാ ടീമുകൾക്ക് പരാജയം. ലണ്ടനിൽ ആതിഥേയരായ ബ്രിട്ടനോട് 3-1 പുരുഷ ടീമും 3-2 വനിതാ ടീമും പരാജയപ്പെട്ടു. ശനിയാഴ്ച ഇരു ടീമുകളും ജർമ്മനിയെ നേരിടും. പാരീസ് ഒളിമ്പിക്സ് ബോക്സിംഗ് യോഗ്യതാ റൌണ്ടിൽ ഇന്ത്യൻ താരങ്ങളായ ജാസ്മിൻ ലംബോറിയയ്ക്കും അമിത് പങ്കലിനും വിജയം. ബംഗോക്കിൽ പുരുഷ 51 കിലോഗ്രാം ക്വാർട്ടർ ഫൈനലിൽ ചൈനീസ് താരത്തെ 5-0 പരാജയപ്പെടുത്തിയാണ് അമിത് യോഗ്യത നേടിയത്. വനിതകളുടെ 57 കിലോഗ്രാം വിഭാഗത്തിൽ മാലി താരത്തെയാണ് ജാസ്മിൻ തോൽപ്പിച്ചത്. ഇവർക്ക് പുറമെ 4 ഇന്ത്യൻ താരങ്ങളും ബോക്സിംഗിൽ പാരീസ് ഒളിമ്പിക്സിന് യോഗ്യത നേടിയിട്ടുണ്ട്. തായ്വാൻ അത്ലറ്റിക്സ് ഓപ്പണിൽ ഇന്ത്യ 3 സ്വർണവും 3 വെള്ളിയും 1 വെങ്കലവും സ്വന്തമാക്കി. വനിതകളുടെ ലോങ് ജമ്പിൽ നയന ജെയിംസും പുരുഷന്മാരുടെ 800 മീറ്ററിൽ അങ്കിഷ് ചൌധരിയും പുരുഷന്മാരുടെ ജാവലിൻ ത്രോയിൽ ഡിപി മനുവും സ്വർണം നേടി. ഹജ്ജ് കർമ്മം നിർവഹിക്കുന്ന സ്ത്രീകൾക്ക് മാത്രമായി ഇന്ന് ഉച്ചയ്ക്ക് കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് സർവീസ് നടത്തും. സൌദി അറേബ്യൻ എയർലൈൻസിൽ 361 സ്ത്രീ തീർത്ഥാടകരാണ് യാത്ര പുറപ്പെടുക. അതിനിടെ 2-ാമത്തെ ഹജ്ജ് വിമാനം രാവിലെ കണ്ണൂരിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. 2 വിമാനങ്ങളിലുമായി ഇന്ന് 538 സ്ത്രീകളാണ് ഹജ്ജിന് പോകുന്നത്. കൊച്ചി വിമാനത്താവളത്തിൽ 1.5 കിലോയോളം സ്വർണം കടത്താൻ ശ്രമിച്ച 2 പേർ കസ്റ്റംസിന്റെ പിടിയിലായി. പാലക്കാട് സ്വദേശി മുഹമ്മദ്, മലപ്പുറം സ്വദേശി മുഹമ്മദ് എന്നിവരാണ് പിടിയിലായത്. കോലാലംപൂരിൽ നിന്നെത്തിയ മലപ്പുറം സ്വദേശി മുഹമ്മദ് 535 ഗ്രാം സ്വർണം 2 ഗുളികളുടെ രൂപത്തിലാക്കിയാണ് ശരീരത്തിൽ ഒളിപ്പിച്ചത്. ഷാർജയിൽ നിന്ന് വന്ന പാലക്കാട് സ്വദേശി മുഹമ്മദ് 4 ഗുളികളാക്കിയാണ് 983 ഗ്രാം സ്വർണം ഒളിപ്പിച്ചത്. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് ഇന്ന് കണ്ണൂർ ജില്ലയിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരള കർണാടക തീരങ്ങളിൽ നാളെ മുതൽ വ്യാഴാഴ്ച വരെ മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെയും ചില സ്ഥലങ്ങളിൽ 55 കിലോമീറ്റർ വരെയും വേഗത്തിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്നും മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ലക്ഷദ്വീപ് തീരത്ത് ഇന്നു മുതൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. ഇടുക്കി തൊടുപുഴയിൽ ഇന്നലെ ഉച്ചകഴിഞ്ഞ് കനത്ത മഴയിൽ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറി. രാത്രി യാത്രാ നിരോധനം ഉൾപ്പെടെ കർശന മുൻകരുതലാണ് ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തിയിരിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. മധ്യവേനൽ അവധി കഴിഞ്ഞ് സംസ്ഥാനത്തെ വിദ്യാലയങ്ങൾ ഇന്ന് തുറക്കും. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം രാവിലെ എറണാകുളം എളമക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. 18-ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നാളെ. ആന്ധ്രാപ്രദേശിലെയും ഒഡീഷയിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ വോട്ടെണ്ണലും ഇതോടൊപ്പം. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ കോടതി മറ്റന്നാൾ വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ വെസ്റ്റ്ഇൻഡീസിന് ജയം. നമീബിയയ്ക്കെതിരെ ഒമാന് ബാറ്റിംഗ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.